رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. تلاوة مجالس رمضان دي اتامت اپسوڈ لیک إلا ماني پرکشگركم سوگدم. പരിശുദ്ധമായ റമദാനിൻ്റെ എട്ടാമത്തെ പകലിലാണ്, സുന്ദരമായ പ്രഭാതത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു ഈ മഹത്തായ ദിവസത്തിൻ്റെ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് നമ്മളിൽ ഓരോരുത്തരെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ പാരായണം അതിമനോഹരമായി ചെയ്യുന്നവരുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിലേക്കും നമ്മളിൽ ഓരോരുത്തരെയും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലായി പല സൂറത്തുകളും നമ്മൾ ഓതി പഠിച്ചു. സൂറത്തുൽ കാഫിറൂൻ ആണ് ഇന്ന് ഇൻഷാ അല്ലാ നമുക്ക് ഓതാനുള്ളത്. കഴിഞ്ഞ ദിവസം സൂറത്തുൻ നസർ നമ്മൾ ഓതിയിരുന്നു. അതിൻ്റെ പാരായണം വളരെ മനോഹരമായി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവതരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർവഹിക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇന്നത്തേത് സൂറത്തുൽ കാഫിറുൻ. പലപ്പോഴും ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു സൂറത്താണ്. രണ്ടായത്ത് ഒരേപോലെയുള്ള ആയത്തുകൾ ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു സൂറത്തിൻ്റെ പാരായണം ഒന്ന് നമുക്ക് ആദ്യം ഓതി കേൾക്കാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين صدق الله العظيم.
الحمد لله. വളരെ മനോഹരമായ പാരായണം. ഈ ഒരു സൂറത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് നന്നാവുമെന്ന് മനസ്സിലാക്കുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ പറഞ്ഞോളൂ, യാ അയ്യുഹൽ കാഫിറൂൻ, ഈ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നുമില്ല. പിന്നെ വലാ അന ആബിദും മാ അഅ്ബദ്തു, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിച്ചവനുമല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ഈ ഒരു പ്രസ്താവന ഖുർആനിലൂടെ പറയാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഖുറൈശികൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെ കാലങ്ങളായി അവർ ആരാധിച്ചു പോന്നിരുന്ന അവരുടെ വിഗ്രഹങ്ങൾ അവയെ തള്ളിപ്പറയുകയും അതോടൊപ്പം ഇതൊന്നുമല്ല, ഏകനായ മറ്റൊരു ശക്തിയുണ്ട്, അല്ലാഹുവിനെ ആരാധിക്കണമെന്ന ഏറ്റവും പരമമായ സത്യം, തൗഹീദിൻ്റെ ആ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘോഷിച്ചപ്പോൾ അവർക്കിടയിൽ ശത്രുതകളായി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അവരുടെ മനസ്സ് അസ്വസ്ഥമാകുകയും ചെയ്തപ്പോൾ ഒരു പരിഹാരം എന്ന നിലയിൽ ഒരു പുതിയ പോളിസിയായിട്ട് ചില പ്രമുഖർ സ്വഹാബിമാർ ഖുറൈശികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. പ്രമുഖരായ ആളുകളാണ്, അതിൽ ഉമയ്യത്ത് ബിൻ ഖലഫ് അങ്ങനെയുള്ള വലിയ ആളുകൾ എല്ലാം പ്രമുഖരാണ്. ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളീ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം, ഒരു കാര്യം ചെയ്യാം, നമ്മൾ തമ്മിൽ പ്രശ്നമുള്ളത് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നവനെ ഞങ്ങളും അംഗീകരിക്കുന്നില്ല എന്നതാണ്. ഇതിനൊരു തീർപ്പുണ്ടാക്കാം, തൽക്കാലം ഒരു വർഷം നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്ന സനമുകളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം നിങ്ങൾ ആരാധിക്കുന്നവനെ ഞങ്ങളും ആരാധിക്കുന്നു. അവരങ്ങനെ പറഞ്ഞത് ഒരു നന്മ കൂടി കരുതിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ. അതായത് ഞങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളാണ് യഥാർത്ഥത്തിൽ ഇലാഹ് എങ്കിൽ ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ആരാധിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതൊരു നേട്ടമായിരിക്കും, അതല്ല നിങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ആരാധ്യനെങ്കിൽ ഞങ്ങളും അതിൽ നിന്ന് ഒരു വിഹിതം കൈപ്പറ്റി എന്ന് വെക്കാം. ഇങ്ങനെ ഊഴം വെച്ച് ഓരോ വർഷങ്ങളിൽ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് സത്യം പറഞ്ഞാൽ ഒരു ശുദ്ധ അസംബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്പോട്ടിൽ തന്നെ മഅദല്ല, ഇതൊരിക്കലും കഴിയില്ല, അള്ളാഹുവിന് ശിർക്ക് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് അവിടെ തന്നെ പ്രഖ്യാപിച്ചു. മാത്രവുമല്ല അതിൻ്റെ തൊട്ടുടനെയാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. കാഫിരിയങ്ങളോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതറിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഖുറൈശികളാകുന്ന ആളുകളെ കേൾക്കുന്ന രീതിയിൽ സഹാബിമാർക്കിടയിൽ നിന്ന് ഉച്ചത്തിൽ ഈ സൂറത്ത് ഓതിക്കേൾപ്പിക്കുകയും ഇത് കേട്ട പശ്ചാത്തലത്തിൽ അവരൊക്കെ ഇളിഭ്യരായി മടങ്ങുകയും ചെയ്തു. അതിൻ്റെ ശേഷമാണ് മക്കയിൽ നിന്നും ഹിജറ പോകേണ്ട സാഹചര്യം ഉടലെടുത്തത് എന്ന് തഫ്സീറിൽ കാണാൻ കഴിയും. ഇതാണ് ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന നാട്, ഈ രാജ്യം മതേതരമായ ഒരു രാജ്യം, ഇവിടെ എല്ലാ മതക്കാരും ഒന്നിച്ചൊരുമിച്ച് ജീവിക്കുന്ന നാടായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ മതപരമായ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠിക്കാനും അനുവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മതേതരത്വം എന്നതിൻ്റെ പേരിൽ ഒരിക്കലും മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യാൻ ഒരിക്കലും ഒരു മതക്കാരും തയ്യാറാവേണ്ടി വരുന്നില്ല. അത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ലഅബുദും അതഅബുദും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റൊരു മതക്കാരുടെ ആചാരങ്ങളെ നമ്മൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിക്കൂടാ. അത് മതത്തിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എന്നതുകൊണ്ട് അന്യമതക്കാരെ നമ്മൾ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അവരോട് ശത്രുത പുലർത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഇല്ലതാനും. ഇതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എന്നും ഈ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ പാരായണ നിയമങ്ങളിലേക്ക് വരാം.
ഇതിൻ്റെ പാരായണ നിയമങ്ങൾ പറയുമ്പോൾ ഈ സൂറത്തിൽ മദ് മുംഫസിൽ വന്നിട്ടുണ്ട്.
നമ്മൾ സൂറത്തുൽ മസദിലാണ് ആദ്യമായി മദ് മുംഫസിലിനെ പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ സൂറത്തിൽ ഒന്നിലധികം തവണ ആവർത്തിച്ച് ഇത് വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് അത് വന്നിട്ടുള്ളത്?
ഒന്നാമത്തെ
ആയത്തിൽ തന്നെ
ഒന്നാമതാം قُلْ يَا أَيُّهَا الْكَافِرُونَ
يَا أَيُّهَا എന്നതിലെ മുൻഫസിലെ മദ് രണ്ടാമത്തെ ആയത്തിലെ
ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ
ലാ അഅ്ബുദു അവിടെയും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ മറ്റൊരു പദത്തിൽ മദ്ദ മുൻഫസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്ദക്ഷരം ഒരു പദത്തിൻ്റെ അവസാനത്തിലും തൊട്ടടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരുന്നു എന്നതാണ്. ലാ അഅ്ബുദു ഇനി മൂന്നാമത്തെ ആയത്തിൽ
അടുത്ത ആയത്തിലില്ല.
പിന്നെ അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിലുണ്ട്, മൂന്നാമത്തെയും നാലാമത്തെയും
അഞ്ചാമത്തെയും
ആയത്തുകളിൽ ഉണ്ട്. എല്ലാ ആഴ്ചയിലും മുൻഫസിലായ മദ് ഉണ്ട്. ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നത്, മുൻഫസിലായ മദ് നീട്ടൽ അതിൻ്റെ ഹുക്മ നമ്മൾ പറഞ്ഞത് ജായിസ് എന്ന്, നിർബന്ധമല്ല. നിർബന്ധമാകുന്നത് മുത്തസിലായ മദ് മാത്രമാണ്. കഴിഞ്ഞ സൂറത്തിൽ ഇദാ ജാ എന്നതിൽ പറഞ്ഞിരുന്നു ആ മദ് നിർബന്ധമാണ്. പക്ഷേ മുൻഫസിലായ മദ് ഒരിക്കലും നിർബന്ധമില്ല, പകരം ജായിസാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്.
എല്ലായിടത്തും
സൂറത്തുൽ മസദിൽ തങ്ങൾ തന്നെ അത് ഓർമ്മിപ്പിച്ചിരുന്നു. അതായത് ജായിസ് ആകുമ്പോൾ നീട്ടുകയും ചെയ്യാം, നീട്ടാതിരിക്കുകയും ചെയ്യാം എന്നാണല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് നീട്ടി മറ്റൊരു സ്ഥലത്ത് നീട്ടിയില്ല എന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. നമ്മൾ
ഖുർആന്റെ സൗന്ദര്യത്തിന്
മോശമാണ്, അവിടെ ഖിറാഅത്തിന് അയിബാണ് അങ്ങനെ ഒരു വിഷയം കടന്നു വരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഓതി കേൾപ്പിച്ചത് അവിടെ മദ്ദ് ചെയ്തുകൊണ്ടാണ്. ഹറമിലെ ഇമാമുകളിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് അതേപോലെ സഅദ് ഷുറൈബ് ഇവരുടെയൊക്കെ ഖിറാഅത്തിൽ, പൊതുവെ ഇമാമുകളുടെയൊക്കെ ഖിറാഅത്തിൽ മുൻഫസിലായ മദ്ദിനെ അമിതമായ അളവിൽ നീട്ടി ഓതി കേൾക്കാറില്ല. അപ്പൊ അതുകൂടി ജായിസാണ്, അങ്ങനെ ഓതുന്നതും അനുവദനീയമാണ് എന്ന് ഇതിന്റെ കൂടെ മനസ്സിലാക്കാം. വേണമെങ്കിൽ ആ ഒരു ഖിറാഅത്ത് കൂടി കേൾക്കാം തങ്ങള് ആ ഭാഗം. അതായത് മുഫസ്സിലായ മദ്ദിനെ അസലിയായ മദ്ദിൽ മാത്രം നീട്ടിക്കൊണ്ടുള്ള പാരായണം അതും അനുവദനീയമാണല്ലോ. അതും ഒന്ന് പ്രേക്ഷകർക്ക് കേൾക്കാം
ഇൻഷാല്ലാഹ്. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين.
അൽഹംദുലില്ലാഹ്. അതായത് ഈ രണ്ട് തവണ തങ്ങളിപ്പോടെ ഓതി കേൾപ്പിച്ചു. രണ്ടിലും വ്യത്യസ്തമായ ശൈലിയാണ് പ്രേക്ഷകരെ കേൾപ്പിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഓതിയത് മുൻഫസിലായ മദ്ദിനെ ഏഴ് ഹർക്കത്തിൻ്റെ ഖദർ വരെ നീട്ടിയിട്ടുള്ള ഒരു ഓത്താണ് കേൾപ്പിച്ചത്. രണ്ടാമത് അസലിയായ മദ് പോലെ മുൻഫസിലായ മദ്ദിനെയും ഉപയോഗിച്ചു എന്നതാണ്. ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, മുഫസിലായ മദ്ദിനെ നമ്മൾ എങ്ങാനും നീട്ടാതെയാണ് ഓതുന്നതെങ്കിൽ ആ ഓത്തിൽ നിർബന്ധമായും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഓതേണ്ടതുണ്ട്. അല്ലാതെ ഒരു സ്ഥലത്ത് നീട്ടുകയും മറ്റു സ്ഥലത്ത് നീട്ടാതിരിക്കുകയും ചെയ്യുന്നത് ഖിറാഅത്തിന് നല്ലതല്ല, അതിന് ചേർന്നതല്ല. ഉദാഹരണം, قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم. അപ്പോൾ മൂന്നാമത്തെ ആയത്തിൽ ഞാൻ മുഫസ്സിലായ മദീന നീട്ടി, ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിൽ മുഫസ്സിലായ മദീന നീട്ടുകയും ചെയ്തില്ല. ഈ അവസ്ഥ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെയുള്ള മദീന നീട്ടി ഓതലാണ് പതിവ്. സാധാരണ നമ്മളുടെ ഇടയിൽ അങ്ങനെ കാണാറുണ്ട്. മഹാനായ ആസിം റഹ്മഹുള്ള തങ്ങളുടെ റാവിയായ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്തിൽ അങ്ങനെ നീട്ടിക്കൊണ്ടുള്ള ഒരു ഖിറാഅത്താണ് വന്നിട്ടുള്ളത്. പക്ഷേ പല ഖാരികളും ഈ മദ്ദിനെ അസലിയായ മദ്ദ് പോലെ നീട്ടി ഓതിയത് കൊണ്ടാണ് ഇത് ജായിസ് ആവുന്നത്. എല്ലാ ഖാരികളും ഇതിനെ അസലിയായ മദ്ദിനേക്കാളും നീട്ടി ഓതിയതായി വന്നിട്ടില്ല. മുത്തസിലായ മദ്ദിൽ മാത്രമാണ് അങ്ങനെ ഒരു സംഗതി വന്നിട്ടുള്ളത്. നമ്മുടെ ഹറമിലെ ഇമാമുകളിൽ പലരും പല പള്ളികളിലെയും ഇമാമുകളൊക്കെ, അറബികളായിട്ടുള്ള ഇമാമുകളൊക്കെ ഈ മദ്ദിനെ കൂടുതൽ നീട്ടാതെ ഓതി കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ആ വിഷയത്തിൽ സംശയവും ഉണ്ടാവാറുണ്ട്. പലരും നേരിട്ടൊക്കെ ചോദിക്കാറുണ്ട്, മുഫസിലായ മദ് ഇവർക്ക് ബാധകല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിയമം അതായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. അത് പ്രത്യേകിച്ച് നിസ്കാരങ്ങളിലൊക്കെ വളരെ വേഗത്തിൽ തീർക്കുക എന്നതുകൂടി ഉണ്ടാകുമ്പോൾ മുൻഫസ്സിലായ മദ് ജായിസാണെന്നിരിക്കെ അതിനെ ഒഴിവാക്കലും അനുവദനീയമാണ്. വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. മുത്തസ്സിലായ മദ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വരുന്നത് മറ്റൊരു കലിമത്തിലാകുമ്പോഴാണ് അത് മുൻഫസിലാകുന്നത്. മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരുമ്പോഴാണ് അത് മുത്തസിലാകുന്നത്. ഈ വ്യത്യാസം അത് അവയുടെ ഹുക്മിലും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം.
ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. മദ്ദിൻ്റെ തന്നെ മറ്റൊരു വിഷയം നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഒരു വിഷയമാണ് മദ്ദ് ആരിള്. മദ്ദ് ആരിളിൻ്റെ ചർച്ച
സൂറത്തുന്നാസിലാണ് നമ്മളത് ആദ്യമായി ചർച്ച ചെയ്തത്. പ്രേക്ഷകരിൽ ആരെങ്കിലും സൂറത്തുന്നാസിൻ്റെ ആ എപ്പിസോഡ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ആരിളായ മദ്ദ് എന്നൊരു നിയമം നമ്മളവിടെ പറഞ്ഞിരുന്നു. ഫാത്തിഹ സൂറത്തിൽ തന്നെ പറയേണ്ടതായിരുന്നെങ്കിലും സമയക്കുറവുകൊണ്ട് നമ്മൾ സൂറത്തുന്നാസിലേക്ക് അതിനെ കൊണ്ടുവന്നു, അവിടെ ചർച്ച ചെയ്തു. ആദ്യത്തെ ആയത്തിൽ തന്നെ അത് വരുന്നുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെ കാഫിറൂൻ എന്ന റാഇൻ്റെ വാവിനെ നമ്മൾ ആരിളായ മദ്ദായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ആരിളായ മദ്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്ദക്ഷരത്തിൻ്റെ ശേഷം സുക്കൂൻ വഖഫിൽ പുതുതായി ഉണ്ടാവുക എന്നതാണ്. കാഫിറൂന എന്നാണ് എഴുത്തിൽ കാണാൻ കഴിയുക. വാവിൻ്റെ ശേഷമുള്ള നൂനിൻ്റെ ഫതഹാണ്. പക്ഷേ ആ ഫതഹ് നീങ്ങിപ്പോവുകയും പകരം അവിടെ സുക്കൂനാവുകയും ചെയ്യുന്നത് വഖഫ് എന്ന ഒരു പുതിയ സംഗതി ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അവിടെ വഖഫ് ചെയ്തിട്ടില്ല എങ്കിൽ ചേർത്ത് ഓതുമ്പോൾ വഖഫിൽ ആയത്തിൻ്റെ അവസാനത്തിലൊന്നും സുക്കൂന് വരുന്നില്ല. വഖഫ് ചെയ്യുമ്പോൾ മാത്രം വരുന്ന സുക്കൂനായതുകൊണ്ട് താൽക്കാലികമായ സുക്കൂൻ എന്ന നിലയിൽ ആ സുക്കൂനു കാരണമായി ഉണ്ടാകുന്ന മദ്ദിനും താൽക്കാലിക മദ്ദ് എന്ന അർത്ഥത്തിലുള്ള ഒരു പേര് നിശ്ചയിച്ചു. അതിൻ്റെ ഹുക്മ് ജായിസാണ്. മുൻഫസിലായ മദ്ദിൻ്റെ ഹുക്മ് പറഞ്ഞതുപോലെ തന്നെ ആരിളായ മദ്ദിൻ്റെ ഹുക്മും ജായിസാണ്. പക്ഷേ ഇവ രണ്ടും അളവിലാണ് വ്യത്യാസം. മുൻഫസിലായ മദ്ദ് ഏഴ് ഹറക്കത്തിൻ്റെ ഖദ്ർ വരെ നീളാമെങ്കിൽ ആരിളായ മദ്ദ് ആറ് ഹറക്കത്തിൻ്റെ ഖദ്ർ വരെ നീളാൻ പാടുള്ളൂ. അതിലും കൂടുതൽ നീളാൻ ഒരു വഴിയില്ല. അതിൽ തന്നെ നമ്മൾ മൂന്ന് അവസ്ഥകൾ പറഞ്ഞിരുന്നു. ആരിളായ മദ്ദ് വേണമെങ്കിൽ ഒരു അലിഫിൻ്റെ ഖദറിലും രണ്ട് അലിഫിൻ്റെ ഖദറിലും മൂന്ന് അലിഫിൻ്റെ ഖദറിലും ഒക്കെ ആകാവുന്നതാണ്. ഇവ മൂന്നിനും മൂന്ന് അവസ്ഥകൾക്കും മൂന്ന് പേരുകൾ തജ്വീദിൽ കാണാൻ കഴിയും. ഒരു അലിഫിൻ്റെ ഖദറിൽ മാത്രം നീട്ടുന്നത് അസലിയായ മദ്ദിൻ്റെ അളവാണ്. അപ്പോൾ അതിൽ തനിപ്പിക്കുന്നത് കൊണ്ട് ഖസ്ർ എന്നതിന് പേര്. മിനിമം ലെവൽ, പിന്നെ മീഡിയം ലെവൽ, അതായത് രണ്ട് അലിഫിൻ്റെ ഖദറിലേക്ക് അതിനെ വർദ്ധിപ്പിക്കുക, അപ്പോൾ അതിൻ്റെ പേര് തവസ്സുത്ത്. പിന്നെ മാക്സിമം ലെവലാണ്, അതായത് മൂന്ന് അലിഫിൻ്റെ ഖദർ, അതിലും കൂടുതൽ വരാനും പാടില്ല, അതാണ് മാക്സിമം ലെവൽ. അപ്പോൾ അത് തോൽ, അതിൻ്റെ മാക്സിമം. ഇങ്ങനെ മൂന്ന് അവസ്ഥയിലും ഓതാവുന്നതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു നിയമം ഒരു സ്ഥലത്ത് എങ്ങനെ കൊണ്ടുവന്നു അതുപോലെ എല്ലായിടത്തും കൊണ്ടുവരലാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഇവിടെ ആരിളായ മദ്ദിനെയൊക്കെ ഒരു അലിഫിൻ്റെ ഖദറിൽ മാത്രം നീട്ടിയാണ് ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഇനി അതിനെ തവസ്സുത്തിലേക്ക് കൊണ്ടുവന്നാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. രണ്ട് അലിഫിൻ്റെ ഖദറിലേക്ക് അതിനെ വർദ്ധിപ്പിച്ചു. ഇനി അതിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് മൂന്ന് അലിഫിൻ്റെ ഖദറാണ്. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇങ്ങനെ ഒരു അലിഫിൻ്റെ ഖദറിലും രണ്ട് അലിഫിൻ്റെ ഖദറിലും മൂന്ന് അലിഫിൻ്റെ ഖദറിലും മൂന്ന് അവസ്ഥയിലും ഈ ആരിളായ മദ്ദിനെ കൊണ്ടുവരാവുന്നതാണ്. നമ്മുടെ പിന്നെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയും അത് നിർവഹിക്കാവുന്നതാണ്. ഇനി
മറ്റൊരു വിഷയം നമ്മൾ പറഞ്ഞ വിഷയം തന്നെ വലാ അന്തും ആബിദൂന മാ അഅ്ബുദ്. ദാല് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്.
ആയത്തിൻ്റെ അവസാനത്തിലായതുകൊണ്ട് തന്നെ കുബ്രയായ അളവിൽ അതിൻ്റെ കൽക്കലത്ത് വരും എന്നുള്ളതാണ്. കൽക്കലത്ത് ചലനസ്വരം ഉണ്ടാവുക. സൂറത്തുൽ മസദിലും അതേപോലെ സൂറത്തുൽ ഇഖ്ലാസിലും സൂറത്തുൽ ഫലഖിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് നമ്മളത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇനി കൽക്കലത്തിനെ കുറിച്ച് ചർച്ച ആവശ്യമില്ലാത്ത വിധം പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും എന്ന് പറഞ്ഞിരുന്നു. ഏതാവട്ടെ, ഇവിടെ അത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എന്ന ചലനസ്വരം ദാലിൻ്റെ, അത് വല അന്തും എന്ന് പറ്റില്ല, അഴബുദ് എന്ന് വരണം. കൽക്കലത്ത് എന്നാണ് ആ നിയമത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൽക്കലത്ത് വഖഫിലാണെങ്കിൽ, നമ്മൾ കൽക്കലത്ത് ചെയ്യുന്ന അക്ഷരം വഖഫിലാണെങ്കിൽ അതിന് കൽക്കല കുബറ എന്ന് പേരുണ്ട് എന്നുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുക. അവിടെ മറ്റൊരു കാര്യം, അൻതും അൻതും എന്ന പാരായണം ഒരിക്കലും ശരിയാവുന്നതല്ല. വല അൻതും അൻതും എന്ന് പറയുമ്പോൾ അവിടെ നൂനിനെ പറഞ്ഞതുപോലെയാണ്, നൂന് പറയാതെ നൂനിനെ മറച്ചു വെക്കുകയും പകരം ഗുന്നത്തിന് മാത്രം കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥക്കാണ് ഇഹ്ഫ എന്ന് പറയുന്നത്, മറച്ചു വെക്കുക. മറച്ചു മണിക്കുക എന്നാണ് അതിൻ്റെ സാങ്കേതികമായ മായന അർത്ഥം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലടക്കം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഓതുന്നത്?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്.
അൻതും അല്ലേ, വലാ അൻതും. അവിടെ തരിമൂക്കിലൂടെ ഗുന്നത്തിൻ്റെ സ്വരം വരണം, എന്നാൽ നാവ് മഹ്റജിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണം. മഹ്റജിൽ നിന്ന് നൂനിൻ്റെ മഹ്റജ് നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടുമ്പോഴാണ് ന നി നു അൻ എന്ന ശബ്ദം ഒക്കെ വരുന്നത്. അത് തട്ടാതെ ഒരകലം പാലിക്കുകയും അതോടൊപ്പം തരിമൂക്കിലൂടെ ഉന്നത്ത് വരികയും ചെയ്യുന്ന ഒരവസ്ഥ, അങ്ങനെയാണ് ഇഹ്ഫാഇൻ്റെ നിയമം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല അൻതും ആബിദൂന മാ അഅ്ബുദ് അല്ലേ. ഇനി അവസാനത്തെ ആയത്തിൽ സുക്കൂനുള്ള മീമിൻ്റെ നിയമം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവും എന്നാണ് തോന്നുന്നത് അല്ലേ. ലക്കും ദീനുക്കും ഈ രണ്ട് വാക്കുകളിലും അവസാനത്തെ അക്ഷരം മീമാണ്. ഈ മീമിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണമുണ്ട്. വേറെയും അക്ഷരങ്ങൾ സുക്കൂനുള്ളത് വന്നിട്ടുണ്ട്, അത് പറയാതെ മീമിൻ്റെ അവസ്ഥയിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് മീം എന്ന അക്ഷരത്തിന് ഉന്നത്ത് എന്നൊരു സിഫത്ത് കൂടി ഉണ്ട് എന്നതുകൊണ്ടാണ്. മീമിനും നൂനിനുമാണ് നമ്മൾ ഉന്നത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള നൂനിനും സുക്കൂനുള്ള മീമിനും ഉന്നത്ത് എപ്പോഴൊക്കെ വേണം വേണ്ട എന്നത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മീമിൻ്റെ നിയമങ്ങൾ മൂന്നും നൂനിൻ്റെ നിയമങ്ങൾ അഞ്ചുമായി നമ്മുടെ തജ്വീദിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ മറ്റുള്ള കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ഇവിടെ ലക്കും ദീനുക്കും എന്നീ രണ്ട് സ്ഥലങ്ങളിലും മീമിൻ്റെ ഉച്ചാരണത്തിൽ ഒരിക്കലും ഉന്നത്ത് വരേണ്ടതില്ല. ഒരു പക്ഷേ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നൊക്കെ ആരെങ്കിലൊക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് എന്തായിരുന്നാലും പറയാൻ കഴിയും. മീമിനും നൂനിനും അല്ല, സുക്കൂനുള്ള മീമിന് ഈ രണ്ട് സന്ദർഭങ്ങളിലും മണിക്കാതെയുള്ള ഉച്ചാരണമാണ് വേണ്ടത്. മണിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വേറെ ഉണ്ട്, അത് പിന്നീട് പറയലായിരിക്കും നന്നാവുക. ഇവിടെ ഏതായിരുന്നാലും മണിക്കേണ്ടതില്ല എന്ന് മാത്രം തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കാം.
മണിക്കേണ്ടതില്ല, അവിടെ
ഇൽഹാർ എന്നാണ് ആ നിയമത്തിന്റെ പേര്. മണിക്കാതെ ഓതുന്നതിന് ഇൽഹാർ എന്ന് പറയും. ഏതൊരു അക്ഷരത്തെയും അതിന്റെ മഖ്റജിൽ നിന്ന് ഉന്നത്ത് കൂടാതെ വ്യക്തതയോടുകൂടി ഉച്ചരിക്കുന്നതിന് ഇൽഹാർ എന്ന് പറയും. ഇവിടെ ലക്കും എന്ന മീമിനെയും ദീനുക്കും എന്ന മീമിനെയും മണിക്കൽ കൂടാതെ ആണ് ഓതേണ്ടത്. ലക്കും ദീനുക്കും വലിയ ദീൻ, ഇതാണ് ശരിയായ വിധത്തിലുള്ള ഖിറാ. സൂറത്തുൽ കാഫിറൂനെ കുറിച്ച് പറയാവുന്നതൊക്കെ പറഞ്ഞു.
ഇൻഷാ അള്ളാ ഈ മീമിൻ്റെ വിഷയം നമുക്ക് മറ്റൊരിടത്ത് പൂർണ്ണമായും പ്രഖ്യാപ
പറയാം മറ്റൊരു സന്ദർഭത്തിൽ. ഇനി അവസരങ്ങളുണ്ടല്ലോ, ഇനിയും സൂറത്തുകൾ ഓതാനുണ്ട്, പറയേണ്ടതായി വരും ചെയ്യും. അപ്പൊ നമുക്ക് പറയാം. ഏതായിരുന്നാലും ഈ സൂറത്ത് തങ്ങൾ ഒന്നുകൂടി ഓതിയാൽ പ്രേക്ഷകർ കൂടെ ഓതിക്കോളും, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം
ഇൻഷാല്ലാഹ്. بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين.
ഏതായിരുന്നാലും സൂറത്തുൽ കാഫിറൂൻ നമ്മൾ ഓതി പൂർത്തിയാക്കി. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോകും തോറും നമ്മൾക്ക് ഇതിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ റമദാൻ ആദ്യത്തെ 10 അവസാനിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ വരാനുണ്ട്. ദിവസങ്ങൾ ഓരോന്നും കഴിയും തോറും നമ്മുടെ ഖിറാഅത്തിൻ്റെ നിലവാരം മെച്ചപ്പെട്ട് വരേണ്ടതുണ്ട്. അതിന് ആവുന്ന പരിശ്രമം ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കണം. ഇൻഷാല്ലാ ഈ ഒരു മാസം പിന്നിടുമ്പോഴേക്ക് നല്ലൊരു മാറ്റം നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഉണ്ടാവാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാല്ലാ അടുത്ത സൂറത്തുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ജസാക്കും അല്ലാഹു അന്ന ഖൈറുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ റമദാൻ.